2022 June 29 ബുധനാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും മുനമ്പിലായ ജീവനെ തിരികെ വിളിക്കാം. തയ്യാറാക്കിയത് ഡോക്ടർ അരുൺ വേണുധര പണിക്കർ. വായിക്കുന്നത് BS രാജേഷ്. വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ മരണശേഷമുള്ള അവയവദാനവും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും വളരെ കുറവാണ്. രാജ്യത്ത് ഏകദേശം 5 ലക്ഷത്തിലധികം രോഗികളാണ് അവയവ ലഭ്യതക്കുറവ് മൂലം ഓരോ വർഷവും മരണമടയുന്നത്. ലഭ്യതയും ആവശ്യകതയും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ഏകദേശം 180,000 രോഗികളാണ് വൃക്കരോഗം മൂലം സാധാരണ ജീവിതം നയിക്കാനാകാതെ യാതന അനുഭവിക്കുന്നത്. അതേസമയം വെറും 6,000 വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ മാത്രമേ നടക്കുന്നുള്ളൂ. കരൾ പ്രവർത്തനരഹിതമാകുന്നതിലൂടെയും കരളിനെ ബാധിക്കുന്ന ക്യാൻസർ മൂലവും മാത്രം ഏകദേശം 2 ലക്ഷത്തിലധികം രോഗികളാണ് ഓരോ വർഷവും മരണമടയുന്നത്. ഇതിൽ 10 മുതൽ 15% രോഗികളെ കൃത്യസമയത്ത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിലൂടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാമെന്ന് കണക്കാക്കപ്പെടുന്നു. ഏകദേശം 25,000 മുതൽ 30,000 വരെ കരൾ മാറ്റി ശസ്ത്രക്രിയ വേണ്ടെടുത്ത് കേവലം 1,500 മാത്രമാണ് നടക്കുന്നത്. 50,000 രോഗികൾ വർഷം തോറും മരുന്നുകൾ കൊണ്ട് ഭേദമാക്കാനാകാത്ത ഹൃദയ സംബന്ധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുമ്പോൾ കേവലം 10 or 15 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് നടക്കുന്നത്. നേത്രദാനം മാത്രമാണ് അവയവദാന രംഗത്തെ ഏക ആശ്വാസം. 1,00,000 രോഗികളുള്ളപ്പോൾ 25,000 നേത്രദാനം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. കേരളം എവിടെ? മരണാന്തര അവയവദാനത്തിൽ കേരളം രാജ്യശരാശരിയേക്കാൾ 4 മടങ്ങ് മുന്നിട്ട് നിൽക്കുമ്പോഴും മൃതസഞ്ജീവിനി, കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്, മോഹൻ ഫൗണ്ടേഷൻ എന്നീ സ്ഥിത്യർഹ സേവനം നൽകുന്ന ഗവൺമെന്റ് നിയന്ത്രിത സംവിധാനങ്ങളുടെ കണക്ക് പ്രകാരം കുറച്ചു വർഷങ്ങളായി കേരളം ഇടയ്ക്ക് കൈവരിച്ച മുന്നേറ്റത്തിൽ നിന്നും ആശങ്കയുളവാക്കുന്ന തരത്തിൽ പിന്നോട്ടു പോയി. 2012 9 മരണാന്തര അവയവദാനം 2015 76 വളർന്നു. 2017 ആയപ്പോഴേക്കും ഈ കണക്ക് 18 കൂപ്പുകുത്തി. 2020 ഈ വർഷം ഇതുവരെ 16 മരണാന്തര അവയവദാതാക്കളുടെ എണ്ണം. ഹൃദയദാനം 2012 0 നിന്നും 2015 ആയപ്പോൾ 14, 2016 18 2017 ആയപ്പോൾ ഒറ്റയടിക്ക് 5 താണു. 2019 കേവലം 3, 2020 5. ഈ വർഷം ഇതുവരെ 3 ഹൃദയം മാറ്റിവെക്കൽ മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും കണക്കുകൾ പറയുന്നു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2012 18 2015 132 മികച്ച വർധനവിലേക്കെത്തി. 2015 113 കാണാം. എന്നാൽ 2017 ആയപ്പോൾ 4-1 കുറഞ്ഞ് 34, 2018 കേവലം 14 കുറഞ്ഞു. 2020 41 വൃക്ക മാറ്റിവെച്ചപ്പോൾ ഈ വർഷം ഇതുവരെ വെറും 10 നടന്നത്. 2021 November 18 കണക്കനുസരിച്ച് വൃക്ക സ്വീകരിക്കാനായി കേരളത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള രോഗികളുടെ എണ്ണം 1,822 KNOS മൃതസഞ്ജീവിനി പറയുന്നു. മരണങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. 1, ഹൃദയസ്തംഭനം കാരണം. 2, ബ്രെയിൻ സ്റ്റെം ഡെത്ത്. ഇവിടെ ശ്വാസം മാത്രമേ നിലയ്ക്കുന്നുള്ളൂ, ഹൃദയം പ്രവർത്തനക്ഷമമായിരിക്കും. മതിയായ വെന്റിലേറ്റർ സംവിധാനത്തിലൂടെ രോഗിയുടെ ജീവൻ നിലനിർത്താമെങ്കിലും തലച്ചോറിന്റെ അപരിഹാര്യമായ തകരാർ മൂലം രോഗി ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചു പറയാം. ഹൃദയസ്തംഭനം മൂലം മരിച്ച രോഗിയിൽ കുറച്ച് അവയവങ്ങൾ മാത്രമേ ദാനയോഗ്യമായി ഉണ്ടാകൂ. കോർണിയ, അസ്ഥികൾ, തൊക്ക്, രക്തക്കുഴലുകൾ എന്നിവയാണിത്. എന്നാൽ മസ്തിഷ്കമരണം നടന്നയാളിൽ നിന്നും ഹൃദയം, വൃക്ക, കരൾ, ശ്വാസകോശങ്ങൾ തുടങ്ങി 17 അവയവങ്ങൾ നൽകാനാകും. അവയവദാനവും നിയമവശങ്ങളും. ഇന്ത്യ ഗവൺമെന്റ് 1994 തന്നെ ഇതിനുവേണ്ട നിയമനിർമ്മാണം നടത്തി. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് മരിച്ചയാളുടെ ശരീരത്തിൽ നിന്നും അവയവങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നതിനും ചികിത്സാർത്ഥം മറ്റു രോഗിയിൽ അവ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനും അവയവ കച്ചവടം തടയുന്നതിനും വേണ്ടിയുള്ള നിയമം. അതുതന്നെ 2011 ഭേദഗതികളോടെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായി 2014 March 27 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂ റൂൾസ് നിലവിൽ വന്നു. പ്രതിസന്ധികൾ: ഏറ്റവും പ്രധാനം ലഭ്യതയും ആവശ്യകതയും തമ്മിലുള്ള വളരെ വലിയ പൊരുത്തക്കേടാണ്. ഗവൺമെന്റ് ആശുപത്രികളിലെ അപര്യാപ്തമായ ഇൻഫ്രാസ്ട്രക്ചർ, ഈ മേഖലയിൽ പ്രാവീണ്യവും നൈപുണ്യവുമുള്ള ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും കുറവ്, ബോധവൽക്കരണത്തിന്റെ അഭാവം, സുസംഘടിത സംവിധാനത്തിന്റെ അഭാവം, ടിഷ്യൂ ബാങ്കിന്റെയും ഓർഗൻ ബാങ്കുകളുടെയും അഭാവം, അവയവ കച്ചവടത്തെ ഫലപ്രദമായി തടയുന്നതിലെ പാളിച്ചകൾ, അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുടെ അതിഭീമമായ ചെലവുകൾ എന്നിവയാണ് മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നത് നിരവധി ജീവനുകൾ രക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇതിനായി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാനുള്ള നിയമം കാലാനുസൃതമായി നവീകരിക്കുക, കൂടുതൽ ഡോക്ടർമാർക്ക് പരിശീലനം നൽകി മസ്തിഷ്ക മരണ സ്ഥിരീകരണത്തിനുള്ള അനുമതി നൽകുക, അവബോധ പരിപാടികളിലൂടെ ജനങ്ങളിൽ അവയവദാനത്തിന്റെ പ്രാധാന്യം എത്തിക്കുകയും തെറ്റിദ്ധാരണകൾ അകറ്റുകയും ചെയ്യുക. എല്ലാ ജില്ലകളിലും പ്രധാനമായും ICUകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മൾട്ടി ഓർഗൻ റിട്രീവൽ ടീമിനെ വാർത്തെടുക്കുക, റാപ്പിഡ് ഓർഗൻ ട്രാൻസ്പോർട്ട് ടീമിനെ സുസജ്ജമാക്കുക, സന്നദ്ധ സംഘടനകളെ കണ്ടെത്തി പരിശീലിപ്പിക്കുക. ഇനി രാത്രികാലത്തും പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നിരിക്കെ അവയവദാനത്തിന്റെ മാർഗതടസ്സങ്ങൾ വലിയൊരു പരിധിവരെ ഒഴിവാകും.